Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ജാഗ്രതനെ അപേക്ഷിച്ചിട്ടല്ലേ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ജാഗ്രത്? അതും എന്താണ് സ്വപ്നബോധ അപേക്ഷ? ജാഗ്രത ദൃഷ്ട വിഷയാനുദത്തി സ്വപ്നത്തെ അപേക്ഷിച്ച് ഈ ജാഗ്രത അനുദമാണ് എന്ന് പറയുന്നത്. രണ്ടിലും എന്താ വ്യത്യാസം? ജാഗ്രതനെ അപേക്ഷിച്ച് സ്വപ്നം അനുദം എന്ന് പറയുകയാണെങ്കിൽ സ്വപ്നത്തെ അപേക്ഷിച്ച് ജാഗ്രതവും അനുദമാണ്. സ്വപ്നത്തിന് കണ്ടോ? സ്വപ്നത്തിനതൊന്നും ഇല്ലല്ലോ. ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സ്വപ്നത്തിൽ കണ്ടത്. അപ്പോൾ സ്വതേ അനുദമല്ലെന്ന് ജാഗ്രതനെ സംബന്ധിച്ചും പറയുന്നു. എവിടെയാണ് ഈ അനുദത്വം പറയുന്നതിന്റെ താല്പര്യം? ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് പറയുന്ന സ്വപ്നം അനുദമെന്ന് പറയുകയാണെങ്കിൽ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് സ്വപ്നത്തിൽ ഇതില്ലാത്തതുകൊണ്ട് സ്വപ്നത്തിൽ ജാഗ്രത അനുദമെന്ന് പറയുന്നു. ആ ശരി, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ സ്വതേ ഇത് അനുദമല്ലെന്ന് പറയേണ്ടി വരും. സ്വപ്നത്തെ അപേക്ഷിച്ച് മാത്രമേ ഇത് അനുദമാകുന്നുള്ളൂ. സ്വയം ഇത് അനുദം അല്ല. അങ്ങനെയാണെങ്കിൽ അത് തന്നെ അതേ വ്യക്തി തന്നെ സ്വപ്നത്തിനും പറയുന്നു. സ്വപ്നം സ്വതേ അനുദമല്ല, ജാഗ്രതയെ അപേക്ഷിച്ചത് അനുദമാണ്. പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം എന്താണോ, ഈ ജാഗ്രത സ്വപ്നം പോലെ തന്നെ സത്യമാണ്, സ്വപ്നം ഈ ജാഗ്രത പോലെ തന്നെ സത്യമാണ്, അതാണിപ്പോ പറയുന്നത്. ഇത് രണ്ടും അനുദമല്ല. മാനസപ്രത്യയങ്ങൾ എന്ന് പറയുന്ന അനുദമല്ല സത്യമാണ്. അതുകൊണ്ട് ബ്രഹ്മലോകം അത് മാനസപ്രത്യം എന്ന് പറഞ്ഞാൽ അത് അനുദമല്ല. അത് വെറും സങ്കല്പമല്ലേ, അതങ്ങനെ സത്യമാണ്? സങ്കല്പം സത്യമാണ് ഭാഷ്യകാരം പറഞ്ഞു വരുന്നത്. ഇത് അനുദമല്ല, ജാഗ്രത സ്വപ്നങ്ങൾ അനുദമല്ല. മുമ്പെല്ലാം എന്താ ചെയ്തത്? സ്വപ്നം അനുദമായതുകൊണ്ട് ജാഗ്രത അനുദമാണെന്ന് സമർത്ഥിച്ചു. ഇപ്പൊ എന്താ ചെയ്യുന്നത്? സ്വപ്നം സത്യമായതുകൊണ്ട് ജാഗ്രത സത്യമാണ് എന്ന് സമർത്ഥിക്കുന്നു. മുമ്പ് പറഞ്ഞത് നേരെ വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നുന്നു, പക്ഷെ വിരുദ്ധമാണ്. അതാണ് ഈ അദ്വൈതത്തിൽ പറയുന്ന മിഥ്യാത്വത്തെ ഗ്രഹിക്കേണ്ട രീതി. എന്താണോ ബാഹ്യായവ മാനസ മനസ്സായവ ബാഹ്യാഹ, ഇതാണ്. ഈ ബാഹ്യമായി കാണുന്നതെല്ലാം മനസ്സമാണ്, മാനസമായ തന്നെയാണ് ബാഹ്യം. മാനസം എന്ന് പറയുന്നത് അത് സ്വപ്നം മാനസമാണ്. ജാഗ്രത എന്ന് പറയുന്നത് ഇത് ബാഹ്യമാണ്, മറ്റത് മാനസമാണ് പറയുന്നത്. ആ മാനസം തന്നെയാണ് ഈ ബാഹ്യം, ഈ ബാഹ്യം തന്നെയാണ് ആ മാനസം. അല്ല, ഇനി ജാഗ്രത തന്നെ എടുത്തു കഴിഞ്ഞാൽ മാനസം അത് ഒരുപാട് സങ്കല്പങ്ങൾ, ഒരുപാട് മനോരഥങ്ങൾ, ഇതൊക്കെ ഇതൊക്കെ സത്യമാണ് പറയുന്നു. എല്ലാം സത്യമാണ്. എന്തുകൊണ്ടാണ് ഇത് സത്യം എന്ന് പറയുന്നത്? സ്വപ്നത്തെ വിടെ ഭാഷ്യകാരൻ സത്യം എന്ന് പറയാൻ എന്താ കാരണം? സ്വപ്നം കണ്ടിട്ട് നമ്മൾ പറയുന്ന എന്താണോ, ജാഗ്രതയിലേക്ക് വന്ന് ജാഗ്രത അനുഭവമായി താരതമ്യപ്പെടുത്തിയിട്ട് നമ്മൾ പറയുകയാണ് സ്വപ്നം അസത്യമായിരുന്നു എന്ന് പറയുന്നു. സാധാരണ പറയുന്നു ആകാശ കുസുമം അതില്ലാത്തതാണ്, അനന്തമാണ്, അത് അസത്യമാണ്. എന്തുകൊണ്ട് ആകാശ പുഷ്പം അസത്യം? കാരണം പുഷ്പം മണ്ണില് ചെടിയിലെ ഉണ്ടാകത്തുള്ളൂ, മരത്തിന് വള്ളിയിലൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇതൊന്നുമില്ല, ആകാശത്തിലൊന്നും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് അസത്യം എന്ന് പറയുന്നു. സ്വപ്നത്തെ അങ്ങനെ അസത്യം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലെന്ന് പറയുന്നു. ആകാശ കുസുമത്തെ അസത്യം എന്ന് എന്തുകൊണ്ട് പറയുന്നു? അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാത്തതുകൊണ്ട്. സ്വപ്നം അനുഭവത്തിന് ശേഷം ഒരാൾക്ക് സ്വപ്നം അനുഭവം ഉണ്ടായില്ല എന്ന് പറയാൻ അത് പറയാൻ കഴിയത്തില്ല. സ്വപ്ന അനുഭവം ഉണ്ടായി എന്ന് തന്നെ പറയുന്നു. ഒരു കാര്യം ഉണ്ടായി എന്ന് പറയുകയും പിന്നെ അത് അസത്യം എന്ന് പറയുകയും ചെയ്യുന്നതിന് രണ്ടുകൂടെ എങ്ങനെ പൊരുത്തപ്പെടും? നമ്മൾ അസത്യം എന്ന് പറയുന്ന അനുദം എന്ന് പറയുന്നത് ഇല്ലാത്തതിനായി സ്വപ്നം കണ്ടവന് നിഷേധിക്കാൻ പറ്റും, ഞാൻ സ്വപ്നം കണ്ടില്ല. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടാകില്ല. നിഷേധിക്കാൻ വയ്യാത്തതിനാണ് സത്യം എന്ന് പറയുന്നത്. സ്വപ്നത്തെ നിഷേധിക്കാൻ വയ്യ. ജാഗ്രത എന്തുകൊണ്ടാണ് പറയുന്നത്? പറയുന്നു എന്താണ്, ഇതിപ്പോ ഞാൻ കാണുന്ന സ്വപ്നമാണ്, അത്ഭുതകരമായ അതിശയകരമായ കാര്യങ്ങൾ കാണുമ്പോൾ അത് ഇത് സ്വപ്നമാണോ എന്നിട്ട് പറയും. സ്വപ്നമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ എന്റെ ശരീരത്തിൽ ഒന്ന് ഉള്ളി നോക്കി വേദനിക്കുന്നു. അതുകൊണ്ടിത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ് എന്നൊക്കെ സാറിന് പറയാറില്ലേ തഥാകളിൽ. അത് സ്വപ്നത്തിൽ നുള്ളി നോക്കിയാലും വേദനിക്കും. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നുള്ളിയാ വേദനിക്കും, കുത്തിയാൽ മുറിയും, ജനിക്കും മരിക്കും. ഇതെല്ലാം സ്വപ്നത്തിന് സംഭവിക്കും. എന്നാലും ജാഗ്രത നമ്മളങ്ങനെ പറയും, സ്വപ്നമാണോ എന്നറിയാൻ ഞാനൊന്ന് നുള്ളി നോക്കി വേദനിക്കുന്നു, സ്വപ്നമല്ല എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ വേദനിക്കില്ല എന്നുള്ളതാണ്. സ്വപ്നത്തിൽ പേടിച്ച് കിടക്കുന്ന എഴുന്നേറ്റ് ഓടിയാളോ പറയുന്നു. ഇതെല്ലാം സ്വപ്നത്തിൽ സംഭവിക്കും. സ്വപ്നത്തെ ഭാഷകാരൻ കൂടെ പറയുന്നു അത് സത്യമാണ്, അനിഷേധ്യമാണ്, നിഷേധിക്കാൻ വയ്യ. നമുക്ക് എന്തിനാണോ നിഷേധിക്കാൻ വയ്യാത്ത അതല്ല സത്യമാണ്. ജാഗ്രതല്ല എന്തുകൊണ്ടാ ജാഗ്രത നമ്മൾ സത്യം, ഇതിനെ നിഷേധിക്കാൻ വയ്യ. ആൾക്കാർ ചോദിക്കുന്നു, സ്വാമി പറയുന്നു ഇതൊക്കെ മിഥ്യയാണ്, എങ്ങനെ ഇത് മിഥ്യെന്ന് പറയാൻ പറ്റും? ഞാൻ കാണുന്നില്ലേ, ഞാൻ ഈ പ്രപഞ്ചത്തെ കാണുന്നു, സൂര്യനെ കാണുന്നു, ചന്ദ്രനെ കാണുന്നു, ഇതെല്ലാം എന്റെ മുമ്പിലുണ്ട്, എന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് നിഷേധിക്കാൻ വയ്യ. നിഷേധിക്കാൻ വയ്യാത്തതിന് എങ്ങനെയാ മിഥ്യയെന്ന് പറയുന്നത്? അതാണ് ഭാഷകാരൻ പറയുന്നത്, നിഷേധിക്കാൻ വയ്യ, അതുകൊണ്ട് ഇത് സത്യമാണ്. ഇത് ജാഗ്രത, അതുപോലെ സ്വപ്നവും നിഷേധിക്കാൻ വയ്യ, സ്വപ്നവും സത്യമാണ്, രണ്ടും ഒരുപോലെ സത്യമാണ്. ഇത് മാത്രമല്ല, എന്തൊക്കെ മാനസ പ്രത്യയങ്ങളുണ്ടോ, മാനസികമായ അനുഭവങ്ങളുണ്ടോ, അതെല്ലാം സത്യം തന്നെ. നിഷേധിക്കാൻ കഴിയാത്ത സത്യം. നമ്മൾ നിഷേധിക്കുന്ന എന്തിനെയാണ്? നമ്മൾ നിഷേധിക്കുന്ന മാനസപ്രത്യയത്തെ അല്ല. സ്വപ്നം മാനസപ്രത്യയം എന്നുവെച്ചാൽ മാനസാനുഭവം. ആ മാനസാനുഭവത്തെ നമ്മൾ നിഷേധിക്കുന്നില്ലല്ലോ. നിഷേധിച്ച് അങ്ങനെ നിഷേധിക്കുന്ന സ്വപ്നം എനിക്കുണ്ടായില്ല, അതൊരിക്കലും പറയാൻ കഴിയുന്നില്ല. എത്ര എങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കണ്ടാലും ശരി, നൂറുകണക്കിന് സ്വപ്നം കണ്ടാലും ശരി, ഗുരുവനും ഒരിക്കലും സ്വപ്നത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. സ്വപ്നം കണ്ടത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയും. അത് കണ്ടത് തന്നെ എന്ന് വെച്ചാൽ അത് ഉണ്ടായിരുന്നത് തന്നെ അനിഷേധ്യമാണത്. അതുകൊണ്ട് അപ്പൊ അതിനാണ് യുക്തി പറയുന്നത്, അത് ശരി, സ്വപ്നത്തെ നിഷേധിക്കാൻ വയ്യ. പക്ഷെ ഇപ്പോ അതില്ലല്ലോ, ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ് അത് അസത്യം എന്ന് പറയുന്നത്. ഇതാണ് യുക്തി സാധാരണ പറയുന്നത്. ജാഗ്രതത്തിൽ സ്വപ്നം ബാധിച്ചു പോകുന്നു, അതുകൊണ്ട് സ്വപ്നം അസത്യമാണ്. അപ്പൊ പിന്നെ ഏതാ സത്യം? ഇത് സത്യം എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് സത്യമാണെങ്കിലല്ലേ പറയാൻ പറ്റൂ ഇത് അത് ബാധിച്ചു പോയി. അങ്ങനെ ശരി, അങ്ങനെയാണെങ്കിൽ അതിൽ ഇതും ബാധിച്ചു, ഇതും അസത്യമാണല്ലോ. അത് പറയുന്നുണ്ട് ഇതിന്റെ സത്യമെന്ന് കണ്ടാലേ അത് അസത്യം എന്ന് പറയാൻ പറ്റും. ബാധിക്കുകയാണെന്ന് പറയണമെങ്കിൽ ഇതിൽ അത് ബാധിക്കുന്നു, അതിൽ ഇത് ബാധിക്കുന്നു. സ്വപ്നത്തിൽ ജാഗ്രതയില്ല, ജാഗ്രതയിൽ സ്വപ്നമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് നിഷേധിക്കാൻ പോയി എന്താണ്, ഇത് അസത്യമാണ്, ജാഗ്രത അസത്യം എന്ന് പറയാൻ പറ്റും. ഈ അനുഭവം അസത്യമാണെന്ന് പറയാൻ പോയി ഇത് എന്തുകൊണ്ട് സത്യമായി അനുഭവിക്കുന്നു. ജാഗ്രത അസത്യമാണ്, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ഈ ജാഗ്രത അസത്യമാണെന്ന് ബോധിക്കുന്നു. അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. കാരണം സത്യത്തെ എങ്ങനെ അസത്യമായി ബോധിക്കും? നമ്മുടെ അനുഭവം എന്താ? നമ്മുടെ അനുഭവം സത്യമാണെന്നാണ്. സത്യം മാത്രമേ പരമാർത്ഥമായിട്ടുള്ളൂ. ഈ സത്യമാണെന്ന് അനുഭവിക്കുമ്പോൾ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? പരമാർത്ഥത്തെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഉള്ളതിനെ ഉള്ളതുപോലെ അനുഭവിക്കുമ്പോൾ എങ്ങനെയാ അതിനെ നിഷേധിക്കുന്നത്? അതുകൊണ്ട് ഇത് ഉള്ളതാണ്, ഇത് സത്യമാണ്, ഇതെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇത് അനുഭവപ്പെടുന്നത്, വേറെ രീതിയിലല്ല അനുഭവപ്പെടുന്നത്. ഇപ്പൊ ജാഗ്രത സത്യമാണ്, സ്വപ്ന സത്യമാണ്, മാനസപ്രത്യങ്ങളെല്ലാം സത്യമാണ്. ഇതാണ് അദ്വൈതം പറയുന്നു. യഥാ സ്വപ്നബോധ അപേക്ഷം ജാഗ്രത ദൃഷ്ട വിഷയാനുദത്വം ന സ്വതഃ. ജാഗ്രത ദൃഷ്ട വിഷയമാണ്. സ്വതയിതാനൃതമല്ല എന്ന് നിങ്ങൾ പറയുന്നത് അസത്യമാണെന്നും സ്വപ്നവുമായി താരതമ്യം പറയാം. അങ്ങനെ പറയാൻ പറ്റും, സ്വയം പറയാൻ പറ്റത്തില്ല ഇത് അസത്യമാണെന്ന്. അസത്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയേണ്ടി വരും? ഇതാ, ഇതെനിക്ക് അനുഭവപ്പെടുന്നില്ല, ഞാൻ ജാഗ്രതത്തിലല്ല, ജാഗ്രത അനുഭവപ്പെടുന്നില്ല എന്ന് ജാഗ്രതയിൽ പറയാൻ പറ്റുമോ? നമ്മുടെ ചർച്ചകളെല്ലാം ജാഗ്രതത്തിലാണ്, സ്വപ്നത്തിലല്ല, സുഷുപ്തിയിൽ. ജാഗ്രതയിൽ അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് അസത്യമെന്ന് പറയണമെങ്കിൽ ഒരാൾ പറയണം, ഇതെനിക്ക് അനുഭവപ്പെടുന്നില്ല, ആകാശ കുസുമം പോലെയാണ്. അതൊരിക്കലും ജാഗ്രതയിൽ പറയാൻ കഴിയുന്നില്ല. ജാഗ്രതയിൽ സത്യമായി അനുഭവപ്പെടുന്നു, അതുകൊണ്ട് ഇത് സത്യം തന്നെയാണ്. അതുപോലെ സ്വപ്നത്തിൽ എന്തൊക്കെ അനുഭവപ്പെട്ടു അതെല്ലാം സത്യമായി അനുഭവപ്പെട്ടു, അതുകൊണ്ട് സ്വപ്നവും സത്യമാണ്. ജാഗ്രത സ്വപ്നവും സത്യമാണെങ്കിൽ സത്യം മാത്രമേ ഉള്ളൂ. ഇതിനെ വേർതിരിക്കാൻ മനസ്സും ബാഹ്യം അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മനസ്സും തന്നെയാണ് ബാഹ്യം, ബാഹ്യം തന്നെയാണ് മനസ്സും. അങ്ങനെ വേർതിരിക്കാനാണെങ്കിൽ ഒരു വലിയ സമർത്ഥനായ ഒരു ശില്പി. അത് ഏതുപോലെയാണ്? ഒരു ശില്പി ഒരു ശില കൊണ്ട് മനോഹരമായ ഒരു ശില്പത്തെ ഉണ്ടാക്കി. ആ ശില്പത്തെ ഉണ്ടാക്കിയതിന് ശേഷം അയാൾ ശ്രമിക്കുകയാണ് ആ ശില്പത്തിൽ ശിലയിൽ നിന്ന് വേർപെടുത്തുക. അതിനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. അയാൾ തന്നെയാണ് അത് സൃഷ്ടിച്ചത്, വളരെ മനോഹരമായി ആ ശില്പത്തെ ആ ശിലയിൽ സൃഷ്ടിച്ചത്. പക്ഷെ സൃഷ്ടിച്ചതിന് ശേഷം അയാൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഞാനല്ലേ സൃഷ്ടിച്ചത്, ഞാൻ എന്ത് ചെയ്യും? ആ ശില്പത്തെ ശിലയിൽ നിന്ന് മാറ്റും. സാധ്യമാണോ? ശിലയിൽ നിന്ന് ശില്പത്തെ മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ മാനസത്തിൽ നിന്ന് ബാഹ്യത്തെ മാറ്റാൻ പറ്റത്തില്ല, ബാഹ്യത്തിൽ നിന്ന് മാനസത്തെയും മാറ്റാൻ പറ്റത്തില്ല. ഇതൊന്നാണ്, മാനസം മനസ്സിൻ്റെതാണ്, ബാഹ്യം വേർതിരിക്കാൻ കഴിയത്തില്ല. അത് വേർതിരിക്കാൻ ശ്രമിച്ചാൽ അത് ശിലയിൽ നിന്ന് ശില്പത്തെ വേർതിരിക്കും പോലെ അതൊരിക്കലും സാധ്യമല്ല. എന്താണ്? അത് ഒന്നാണ്, ഏകമാണ്, ഏകമേവ അദ്വിതീയം. മാനസം തന്നെ ബാഹ്യം, ബാഹ്യം തന്നെ. ഇതിന് പറയുന്ന പേരെന്താണ്? പരമാർത്ഥം, സത്യം. പക്ഷെ അപ്പോ മുമ്പ് പലതും അങ്ങനെയല്ലല്ലോ, സത്യം മിഥ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വാചാരം, പണം, വികാരവും, നാമധേയം, വൃത്തികേത്യവ സത്യം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? വാചാരം, പണം, വികാരവും, നാമധേയം എന്ന് പറഞ്ഞില്ലേ? അത് അനുദോ എന്ന് പറഞ്ഞില്ലേ? വൃത്തികേത്യവ സത്യം, വൃത്തിക മാത്രമാണ് ഏവ എന്ന് പറഞ്ഞില്ലേ? ബ്രഹ്മസത്യം, ജഗത് മിഥ്യ എന്ന് പറയുന്നു. ഇതുവരെ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു ജാഗ്രത, സ്വപ്നം, സത്യം. നൂ പറഞ്ഞു എന്താണ്? സ്വപ്നം ജാഗ്രതത്തിലില്ല, സ്വപ്നം അസത്യമാണ്, ജാഗ്രത സ്വപ്നത്തിലില്ല. ജാഗ്രത അസത്യമാണ്, ഒരവസ്ഥയിൽ വേറൊരവസ്ഥയില്ല, ബാധിച്ചു പോകും. ഇത് സ്വപ്ന തുല്യമാണ്, എത്രയോ സ്ഥലത്ത് പറഞ്ഞു. ഇതിപ്പോ എന്താ പറയുന്നത്? ഇതെല്ലാം സത്യമാണോ? മാനസപ്രത്യങ്ങളും സത്യമാണ്, അതിനെന്ത് സമാനം പറയുന്നു? വിശേഷാകാരം മാത്രം സർവേഷാം മിഥ്യ പ്രത്യേക നിമിത്തമിതി വാചാരംഭണം വികാരോ നാമധേയം മാനൃതം ശ്രേണി രൂപാണി ദൈവ സത്യം. ശ്രേണി രൂപാണി ദൈവ സത്യം എന്ന് പറഞ്ഞു മൂന്ന് രൂപങ്ങൾ സത്യമാണ്. എന്താണ് പ്രതീക തേജ എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞതാണ്, മൂന്നെണ്ണം സത്തിന്റെ സങ്കല്പ രൂപത്തിലുണ്ടായി. തദൈക്ഷത ബഹുസ്യാം പ്രജായീയ, അവിടെ മൂന്നെണ്ണം സൃഷ്ടിച്ചു. എന്നിട്ട് അവിടെ പറഞ്ഞു ഇതെല്ലാം സത്യമാണ് ഈ മൂന്ന് രൂപങ്ങൾ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്ന എന്താണ്? വാചാരംഭണം വികാരവും നാമധേയം മൃത്തികയെ ചെയ്യുക സത്യം. അവിടെ പിന്നെ എന്തിനാ മിഥ്യയെന്ന് പറഞ്ഞത്? വാചാരംഭണം എന്ന് പറഞ്ഞു, ഇത് സത്യം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ അവിടെയും പറഞ്ഞത്. മൃത്തികയെ ചെയ്യുക സത്യം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? മൃത്തിക അല്ലാതെ രണ്ടാമതൊന്ന് ഉണ്ടെന്നാണ് എന്റെ അർത്ഥം. അല്ലല്ലോ, നിങ്ങൾ എന്താ ധരിക്കുന്നത്? ശില, ശിലയിൽ നിന്ന് വേറിട്ടൊരു ശില്പം, ആ ശില്പം അസത്യം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. എന്റെ അർത്ഥത്തെ അങ്ങനെ ധരിക്കരുത്. ശില, ശിലയിൽ നിന്ന് വേറിട്ടൊരു ശില്പമില്ല, അതുകൊണ്ട് സത്യം. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഒരാളങ്ങനെ കരുതുകയാണ്, എന്താണോ ഇതുവരെ ഇവിടെ ശില്പം ഉണ്ടായിരുന്നില്ലല്ലോ, ഇവിടെ ചില മാത്രമല്ലേ ഉണ്ടായിരുന്നു, പുതുതായിട്ടൊരു സാധനം വന്ന അതാണ് ശില്പം എന്ന് കരുതുകയാണെങ്കിൽ പറയുന്നു വിശേഷാകാരം, അതിന് കൽപ്പിക്കുകയാണ്, ശിലയിൽ നിന്ന് വേറിട്ടൊന്ന് എന്ന് കൽപ്പിക്കുകയാണെങ്കിൽ പറയുന്നു അതിനർത്ഥം നിങ്ങളുടെ ആ ധാരണയിലാണ് ഇവിടെ അനർത്ഥത്വം എന്ന് പറയുന്നത്. പരമാർത്ഥത്തിൽ അനർത്ഥമില്ല, പരമാർത്ഥത്തിൽ അനർത്ഥത്തിനിരിക്കാൻ കഴിയില്ല, വെളിച്ചത്തിന് ഇരുട്ടിനിരിക്കാൻ കഴിയത്തില്ല, അത് വെളിച്ചം മാത്രമാണ്, വെളിച്ചത്തിന്റെ സ്വരൂപത്തിൽ ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ശില തന്നെയാണ് ശില്പമായിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. വിശേഷാകാരം, ശിലയ്ക്ക് ഒരു വിശേഷാകാരം ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു, അവിടെയാണ് അതിനാണ് അനർത്ഥം എന്ന് പറയുന്നു. എന്നാൽ ശിലയിൽ നിന്ന് വേറിട്ടൊരു ശില്പം ഉണ്ടായി അതിനടുന്നുവെന്നല്ല പറയുന്നു, ഇവിടെ രണ്ടില്ല, ഏകമേവ അദ്വിതീയം ഒന്നേ ഉള്ളൂ, പിന്നെ ഇവിടെ മിഥ്യ വരുന്നു. ബ്രഹ്മസത്യം മിഥ്യ, ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ മിഥ്യയായ ഒരു ജഗത്ത്, അങ്ങനെ ഒരു കൽപ്പന മനസ്സിൽ വരുന്നു, മിഥ്യയായ ഒരു ശില്പം, അങ്ങനെയൊന്നില്ല, ശില മാത്രമേ ഉള്ളൂ, സത്ത് മാത്രമേ ഉള്ളൂ, പ്രപഞ്ചം സത്യമാണ് എന്ന് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് ഏതുപോലെയാണോ ശില്പം ശിലയാണെന്ന് പറയുമ്പോൾ അതിനെന്താ തെറ്റ്? നമ്മളീ കാണുന്ന ശില്പം അത് ശിലയാണ്, അതുപോലെ നമ്മളീ കാണുന്ന പ്രപഞ്ചം സത്യമാണ്, ഇതാണ് ഭാഷകാരൻ പറയുന്നതിന് താല്പര്യം. അത് യാതൊരു തെറ്റുമില്ല ആണ് പറഞ്ഞിട്ടുള്ള. ബ്രഹ്മസത്യം ജഗത്തിനെ കുറിച്ചും പറയാം, ഈ ജഗത്ത് സത്യമാണ് സദേവ, അങ്ങനെ പറയുന്നതാണ് പരമാർത്ഥം. പക്ഷെ നിങ്ങൾ വേറെ കാണുന്നു, സത്യത്തിൽ നിന്നും വേറിട്ടൊരു ദൃശ്യത്തെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ശരിയല്ല, സത്യമാണത്, ആ സത്യം തന്നെയാണ് ഈ ദൃശ്യമായി അനുഭവപ്പെടുന്നത്, സത്യത്തിൽ നിന്ന് വേറിട്ടൊരു ദൃശ്യമില്ല, ശില തന്നെയാണ് ശില്പമായി അനുഭവപ്പെടുന്നത്. അല്ല വേറിട്ടൊന്നില്ല എന്ന് പറയുന്നതിന് എന്താ ദോഷം? അങ്ങനെ പറയുമ്പോ സത്യത്തെയും മിഥ്യയെയും വേർതിരിക്കാൻ പറ്റത്തില്ല, സത്യം തന്നെയാണ് പ്രതീതമാകുന്നത്. സത്യം ഇവിടെ അടുത്ത് പറയും, ആ പരമാർത്ഥത്തെ പറയുമ്പോ സത്യം സത്യമായിട്ട് തന്നെ പ്രതീതമാകുന്നു. എന്തുകൊണ്ടാണ് ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഭേദം കൂടാതെ വേദാന്തം പഠിച്ചവനെന്നോ ശ്രുതിയെ ശ്രവണം ചെയ്തവനെന്നോ ഒന്നും ഭേദമില്ലാതെ സർവജീവന്മാരും ഈ പ്രപഞ്ചത്തെ സത്യമായി അനുഭവപ്പെടും അറിയുന്നു എന്തുകൊണ്ട്? ഇത് സത്യമായതുകൊണ്ടാണ്, ഇത് പരമാർത്ഥമായതുകൊണ്ടാണ്. സ്വപ്നം പോലും പരമാർത്ഥമാണെന്ന് പറഞ്ഞ് വന്നാൽ പിന്നെ ജാഗ്രത എങ്ങനെ പരമാർത്ഥമാകാതിരിക്കും? നമ്മൾ പറയും ഈ പ്രപഞ്ച സത്യം എന്ന് പറയുന്നവൻ ഭൗതികവാദി, ഇത് മിഥ്യെന്ന് പറയുന്നവൻ ജ്ഞാനി എന്ന് പറയും. ഇതിന്റെ പരമാർത്ഥം മനസ്സിലാകാതെയാണ്. ഒന്നും അറിയാത്തവൻ ഇത് സത്യമാണെന്ന് പറയുമ്പോഴും അവൻ പറയുന്ന പരമാർത്ഥം തന്നെ, ഇത് സത്യം തന്നെയാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. പരമാർത്ഥം മാത്രമേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം സർവം ഖല്ലിതം ബ്രഹ്മ, സത്യം തന്നെയാണ്. അസത്യം എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കാനൊന്നുമില്ല. ആ തരത്തിൽ ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിന് ഒരു സാധാരണഗതിയിൽ ഒരാൾക്ക് അത്ര എളുപ്പമല്ല ആ രീതിയിൽ അത് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് പരമാർത്ഥമാണെന്ന് ബോധിപ്പിക്കുന്നതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് പറയും, സത്യ അനതയോർ മിഥുനീകൃത്യ ഇതരേതര അവിവേകീന എന്നെല്ലാം നമ്മൾ പഠിച്ചു. ആദ്യം ഇവിടെ ഒരു സത്യത്തെ മാറ്റിവെക്കുന്നു, പിന്നെ ഒരു മിഥ്യായ ഒരു ജഗത്തിനെ മാറ്റിവെക്കുന്നു, പിന്നെ ഇതിന്റെ കൂടിക്കല്ലറ്, പിന്നെ ഇതിന്റെ വിവേകം, ആത്മാനാത്മ വിവേകം, ഇങ്ങനെയുള്ള പല പ്രക്രിയകളിലൂടെ മനസ്സിന് നടത്തിക്കുന്നു. അതാവശ്യമാണ്. കാരണം അവൻ അത് കഴിയുമോ, നിങ്ങളൊരു ശില്പത്തെ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് ശിലയെന്നറിയാൻ പറ്റുമോ? പറ്റത്തില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ആസ്വാദനം നഷ്ടപ്പെടും. ചിത്രത്തെ കണ്ടിട്ട് കേവലം അത് ക്യാൻവാസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എവിടെ, പിന്നെ അവനത് ആസ്വദിക്കാൻ പറ്റത്തില്ല. അപ്പോ ആ ജീവ മനസ്സ് ഈ ശില്പത്തെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തെ ശിലായിട്ട് കൂടി അവിടെ അതിനെ അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ആ ശില്പബോധത്തിൽ നിന്ന് അവനെ ശരിയായ ശിലാബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അവന്റെ മനസ്സ് ആ ശില്പബോധത്തിലാണ്, അതിനങ്ങ് മുഴുകിയിരിക്കുകയാണ്. അതെങ്ങനെയോ സംഭവിച്ചു പോയി. അങ്ങനെ സംഭവിച്ചു, അതിന് മായയെന്നു അവിദ്യയെന്നു പറയും. അതിൽ നിന്ന് അവനെ തിരിച്ച് ആ ശില്പബോധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവനെ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുന്നു? ഒന്നിനെ രണ്ടാകുന്നു, ബ്രഹ്മസത്യം, പിന്നെ രണ്ടാമത് ജഗത് മിഥ്യ, രണ്ടാക്കുന്നു. രണ്ടാക്കി അവനെ ക്രമേണ അവനെ ആ ശില്പബോധത്തിൽ നിന്ന് മാറ്റി ശിലാബോധത്തിലേക്ക് കൊണ്ടുവരുന്നു. സർവം സത്യം, സർവം കല്ലിതം ബ്രഹ്മ. അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതല്ല, എന്നും ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല. എന്താണ് ഇത്? ശില്പം വേറെ, ശില വേറെ എന്നിങ്ങനെ എന്നും നിൽക്കാൻ വേണ്ടിയിട്ടല്ല, അതിനു വേണ്ടിയിട്ടല്ല അത് പറയുന്നത്. കാരണം അവൻ അതിൽ മുഴുകിപ്പോയി. മനസ്സിനെ ശില ആകർഷിക്കുന്നില്ലല്ലോ, പക്ഷെ ശില്പം ആകർഷിക്കുന്നു. അതെങ്ങനെയുള്ള ശില്പം? ആ ശിലയിൽ നിന്ന് വേറെ അല്ലാതെയുള്ള ശില്പം അതാകർഷിക്കുന്നു, അതാണ് വൈചിത്ര്യം. അതുകൊണ്ടാണ് ഇവിടെ ശങ്കരാചാര്യർ പറയുന്നത് മായ. രണ്ടു ഒന്നായിരുന്നിട്ട് കൂടി ഒന്നവനെ ആകർഷിക്കുന്നേ, അവിടെ ശില്പം ഉണ്ടാകുന്നത് വരെ ശില അവനെ ആകർഷിക്കില്ല. അവനതിന് കണ്ടതുകൂടിയില്ല, അവനതിനെ അവഗണിച്ചു. പക്ഷെ അത് ശില്പഭാവം വന്നപ്പോൾ അവന്റെ മനസ്സിലെന്തെല്ലാം വന്നു. അവൻ പറയും എന്താണോ ആ ശില്പ, അതിന് ജീവനുണ്ട്, അതിനവൻ വർണ്ണിക്കും. അപ്പോൾ അതിലവൻ മുഴുകും, അവൻ്റെ മാനസികമായി അതിന് ജീവനെയൊക്കെ അവൻ ഉണ്ടാക്കിയെടുക്കും. ഈ ഒരു മാറ്റം മനസ്സിന് വന്നിരിക്കുന്നു. വാസ്തവത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതെ തന്നെ അവിടെ ഒരു എന്താണോ ഒരു കൂടിക്കുഴച്ചിലുണ്ട്. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു? സംഭവിക്കുന്നു എന്നുള്ള നമ്മുടെ അനുഭവമാണല്ലോ. എന്തുകൊണ്ടോ ആയിക്കൊള്ളട്ടെ, ശിലയെ കാണുന്ന പോലെ അല്ലല്ലോ നമ്മൾ ശില്പത്തെ കാണുന്നു. മനസ്സിലെന്തോ അത് സംഭവിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അത്? ശില തന്നെ കണ്ടാൽ പോരെ? എന്നീ വിധി ഇത് ആരോട് ചോദിക്കാന്ന്? ശില മാത്രം കാണുന്നില്ല, ശില്പത്തെ കാണുന്നു. ഈ കൂടിക്കുഴച്ചിൽ അതിനെയാണ് പറയുന്നത് മായ. അത് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ അവനെ പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റി ഇത് ശിലയാണെന്ന് നമുക്ക് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. അവിടെ വളരെ സാവകാശം ആത്മാനാത്മവിവേകം പറയുന്നു. ഇത് ആത്മാവാണ്, പഞ്ചകോശ വ്യതിരിക്തം, ശരീരത്രയ സാക്ഷി, ഇങ്ങനെയെല്ലാം പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ വേറിട്ടൊന്നും അങ്ങനെ സാവകാശമല്ലേ മനസ്സിലാക്കാൻ പറ്റൂ? എളുപ്പമാണോ ശില്പത്തിൽ നിന്ന് ശിലയെ വേർതിരിക്കുക? വളരെ സൂക്ഷ്മത ആവശ്യമാണ്. എന്നാലേ ഇവിടെ നമുക്കിഷ്ടം ഈ ശില്പത്തെ കാണുന്നു, അതിൽ അഭിരമിക്കുന്നതാണ് ജീവന്റെ മനസ്സ്. ആ ശില്പത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു സൗന്ദര്യം കാണുന്നില്ല. ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവിടെ ശിലയിൽ പ്രത്യേകിച്ച് സൗന്ദര്യം കാണുന്നില്ല. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ശില്പത്തെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത്. ഇവിടെ പറയുന്ന എന്താണ്? ആ സൗന്ദര്യം അവിടെ വന്നത് ആ ശിലയിലിരുന്നത് തന്നെ. ശില്പത്തിൽ എന്തെങ്കിലും സൗന്ദര്യത്തെ കാണുന്നുണ്ടെങ്കിൽ അത് ശിലയിലെ സൗന്ദര്യമാണെന്ന് പറയുന്നതിന് എന്താ തെറ്റ്? പുറമേ നിന്നും അവിടെ വന്നില്ലല്ലോ. അപ്പൊ ശിലയുടെ സൗന്ദര്യം തന്നെയാണ് ശില്പം. അതുകൊണ്ട് പരമാർത്ഥം ആ സത്യം, ആ സത്യം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ പ്രതീതമാകുന്നത്. ആ ആനന്ദം തന്നെയാണ് പ്രപഞ്ചത്തിൽ പ്രതീതമാകുന്നത്. ആ ജ്ഞാനം തന്നെയാണ് ഈ പ്രപഞ്ച അനുഭവം, സച്ചിദാനന്ദം. അവിടെ പിന്നെ രണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് മാനസ ഏവ ബാഹ്യ, ബാഹ്യ ഏവ മാനസ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അദ്വൈതം വരും?